ലൂക്കോസിൻ്റെ സുവിശേഷം 8:14 മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവർ അത്രേ. മത്തായി സുവിശേഷം 13:22 ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവർ അത്രേ. ദൈവവചനം കേട്ട് കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് വിശ്വാസ ജീവിതം നയിക്കുന്നവരായ നമുക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു അപകടത്തെക്കുറിച്ചാണ് ഈ വചനം നമ്മോട് സംസാരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും നമ്മുടെ ഉള്ളിൽ വീണ ദൈവവചനത്തെ ഞെരുക്കുന്നതിനാൽ ആത്മീയമായി വളരുവാനോ ഫലം കായ്ക്കുവാനോ കഴിയാതെ പോകുന്നു. ലൂക്കോസ് രേഖപ്പെടുത്തിയപ്പോൾ ആ കൂട്ടത്തിൽ സംസാരഭോഗം എന്നും കൂടിയുണ്ട്. ഭോഗമെന്ന വാക്കിൻ്റെ അർത്ഥമറിയാമല്ലോ, അത് ജഡീകതയുടെ സുഖലോലുപതയെ കാണിക്കുന്നു അല്ലേ. അപ്പോൾ സംസാരഭോഗം, സംസാരസുഖം എന്ന് നമുക്ക് മനസ്സിലാക്കാം. സംസാരം, അതിൽ കൂടെയുള്ള ആനന്ദം കണ്ടെത്തുക, അമിതമായ തമാശും അമിതമായ ദ്വയാർത്ഥ പ്രയോഗങ്ങളും പിന്നെ പൊതുവിൽ പറയരുതാത്ത സബ്ജക്റ്റുകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് രസിക്കുന്ന ആളുകളുണ്ടല്ലോ, അതാണ്. അപ്പം സംസാരഭോഗം, സംസാരത്തിലൂടെ സുഖം കണ്ടെത്തുന്ന മനുഷ്യർ, ഇതല്ലേ ഇവിടുത്തെ അർത്ഥം. അപ്പോൾ ഈ ലോകത്തിൻ്റെ ചിന്ത, ധനത്തിൻ്റെ വഞ്ചന, സംസാരഭോഗം, മറ്റു മനുഷ്യരെ പോലെ നമുക്ക് സംസാരിക്കാൻ അനുവാദമില്ല. നമ്മൾ അതിനെല്ലാം ഒരു നിയന്ത്രണം രേഖപ്പെടുത്തണം, നിയന്ത്രണം ഉണ്ടാക്കണം. പിന്നെ വചനം അകത്ത് വന്നു കഴിയുമ്പോൾ ഈ ലോകത്തിൻ്റെ ചിന്ത, ധനത്തിൻ്റെ വഞ്ചന, ഈ ലോകത്തിൻ്റെ ചിന്തയാണല്ലോ ധനം. ഈ ലോകത്തിൻ്റെ ദൈവം പിശാചാണ്. ഈ ലോകത്തിൻ്റെ പവർ എന്ന് പറയുന്നത് പണമാണ്. പിശാച് പണത്തെ ഉപയോഗിച്ച് ലോകത്തെ നിയന്ത്രിക്കുന്നു. യേശു കർത്താവിനോട് പറഞ്ഞു, നിനക്ക് ഈ ലോകത്തിൻ്റെ മുഴുവൻ മഹത്വവും ഞാൻ തരാമെന്ന്. പണത്തോട് ബന്ധപ്പെട്ട ബന്ധനങ്ങളാണ് വാസ്തവത്തിൽ നമ്മളെ തളർത്തിക്കളയുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വളരെ ദൈവകൃപ വേണം. നമുക്ക് പണം വേണമല്ലോ, പണം നമുക്ക് ആവശ്യമാണ്. പണം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പണം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളതിനുവേണ്ടി ഒത്തിരി കൈയും കാലിട്ട് അടിക്കുകയും ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ദൂരെ പോണതും വിദേശത്ത് പോണതും ജോലിക്ക് പോണതും കഠിനാധ്വാനിച്ച് എല്ലാം പൈസയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ ധനത്തിനൊരു വഞ്ചനയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് മറ്റെല്ലാറ്റിനേക്കാളും വലുതായിട്ട് പണത്തെ നമ്മുടെ ഉള്ളിൽ തോന്നിപ്പിക്കും. വളരെ വേണ്ടപ്പെട്ട സഹോദരങ്ങൾ പോലും ഈ വസ്തു പങ്കിടുമ്പോൾ ശത്രുക്കളെപ്പോലെ പെരുമാറുന്ന കണ്ടിട്ടില്ലേ? പണത്തിൻ്റെ വിഷയത്തിൽ വളരെ സ്നേഹിച്ച് വളർത്തിയ പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ അവരെ കൊണ്ട് പണം ചോദിപ്പിക്കുകയാണ് അവരുടെ ഭർത്താക്കന്മാർ. ചില പെൺകുട്ടികൾ ഭർത്താക്കന്മാരുടെ കൂടെ കൂടി അമിതമായിട്ട് ചോദിക്കാൻ തുടങ്ങും. അങ്ങനെ ബന്ധങ്ങളെ മുഴുവനും പണം തകർത്തു കളയുന്നു. കൊടുക്കേണ്ടത് കൊടുക്കാതെ പിടിച്ചു വെച്ച് കുഞ്ഞുങ്ങൾക്ക് പോലും കൊടുക്കാത്ത പേരൻസ് ഉണ്ട് അല്ലേ? പിന്നെ സഹോദരങ്ങളുടെ മുതൽ അപഹരിച്ചെടുത്തിട്ട് ബന്ധങ്ങളെ നശിപ്പിക്കുന്നവരുണ്ട്. മാതാപിതാക്കന്മാരുടെ സ്വത്തും മുതലും വ്യാജമായ നിലയിൽ തട്ടിയെടുക്കുന്നവരുണ്ട്. പ്രായമായവരെ വശീകരിച്ച് ഒപ്പിടിപ്പിച്ച് വസ്തുക്കൾ കൈവശപ്പെടുത്തുന്നവരുണ്ട്. എല്ലാം കഴിഞ്ഞേച്ച് പെട്ടെന്ന് ആൾ രോഗിയാകുകയും ചെയ്യും, ആൾ ഇവിടുന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ഇതൊരു വഞ്ചനയാണ്. ഏതാ മനുഷ്യരെയൊക്കെ പിണക്കി ദൈവത്തെയും മറന്ന് ഒക്കെ പണത്തിൻ്റെ പുറകെ പോയി ഒടുവിൽ പണം നമ്മളെ കൈവിടും. നമ്മൾ രോഗിയായി കഴിയുമ്പോൾ പണത്തിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരു പൈസ പോലും കൊണ്ടുപോകാനും പറ്റത്തില്ല. പൈസ മുഴുവൻ മുടക്കിയാലും നമ്മുടെ ജീവനെ പിടിച്ചു നിർത്താനും പറ്റത്തില്ല. ധനത്തിൻ്റെ വഞ്ചനയെന്ന് പറഞ്ഞാൽ ധനം സർവശക്തനാണെന്ന് നമ്മുടെ മുമ്പിൽ അഭിനയിക്കും. ബന്ധങ്ങളെക്കാളും ദൈവത്തെക്കാളും ആരാധനയെക്കാളും സഭയെക്കാളും സ്നേഹത്തെക്കാളും വലുതാണ് ഞാൻ എന്ന് ഇവൻ നമ്മളോടിങ്ങനെ പറയും, മാമോൻ. എന്നിട്ട് നമ്മളൊരു പ്രതിസന്ധിയിലാവുമ്പോൾ ഇവൻ നമ്മളെ കൈവിടും. എന്നാൽ അതിനു മുമ്പ് ചില സമയത്തൊക്കെ പണം കൊണ്ട് വലിയ കാര്യങ്ങൾ ഇവൻ നമുക്ക് സാധിപ്പിച്ച് തരും. അങ്ങനെ ഇവന് കഴിവുണ്ടെന്ന് തെളിയിക്കും. ചില കൈക്കൂലി ചില കാര്യങ്ങളിലൊക്കെ പണം കൊണ്ട് നമ്മളെ ഇവൻ പിടിച്ചു നിർത്തും. എന്നാൽ ഏറ്റവും ഒടുവിൽ ഇവൻ നമ്മളെ വഞ്ചിക്കും. ഇതാണ് പരമമായ സത്യം. അപ്പോൾ ധനത്തിൻ്റെ വഞ്ചന എന്ന് പറഞ്ഞാൽ ധനത്തെ നമ്മളങ്ങ് പൊട്ടനെ പോലെ വിശ്വസിക്കും, ഒടുവിൽ ധനം നമ്മളെ ചതിക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ പുറകെ പോയിട്ട് നമ്മുടെ അകത്തുള്ള ആത്മീയ വളർച്ച മുരടിച്ചു പോകുന്നു. അപ്പോൾ ഈ ലോകത്തിൻ്റെ ചിന്ത ധനത്തിൻ്റെ വഞ്ചന സംസാരഭോഗം, ഇതിൽ നിന്ന് മോചനം കിട്ടുന്നില്ലെങ്കിൽ കേൾക്കുന്ന വചനം ഫലമില്ലാതെ പോകും, ആത്മീയ വളർച്ചയില്ലാതെ പോകും. ഞങ്ങളുടെ കർത്താവേ, വളരെ പ്രയാസമുള്ളൊരു തിരുവെഴുത്താണ് ഞങ്ങളിന്ന് ധ്യാനിച്ചത്. ഇതിന്മേലൊരു ജയം കിട്ടാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ.
The podcast you just heard was made using Anchor. Ever thought about making your own podcast? Anchor makes it really easy for anyone to get started. It's a one-stop shop for recording, hosting, and distributing podcasts. Best of all, it's 100% free. Sign up now at anchor.fm/new. That's anchor.fm/new to get started.